മത്തായി അദ്ധ്യായം 24. യേശു ദൈവാലയം വിട്ടു പോകുകയായിരുന്നു. പക്ഷേ അവന്റെ ശിഷ്യന്മാർ ദൈവാലയത്തിന്റെ എടുപ്പുകൾ അവനെ കാണിക്കാൻ വന്നു. യേശു ശിഷ്യന്മാരോട് ചോദിച്ചു,
ഈ എടുപ്പുകൾ കാണുന്നില്ലേ? ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, ഈ എടുപ്പുകളെല്ലാം നശിപ്പിക്കപ്പെടും, ഓരോ കല്ലും എടുത്തെറിയപ്പെടും, ഒരു കല്ലും മറ്റൊന്നിന്റെ മേൽ ഇരിക്കുകയില്ല.
പിന്നീട് യേശു ഒലിവുമലയിൽ ഒരിടത്തിരിക്കുകയായിരുന്നു. അവനോടൊപ്പം തനിച്ചിരിക്കാൻ ശിഷ്യന്മാരും വന്നു. അവർ ചോദിച്ചു,
ഇതെല്ലാം എപ്പോൾ സംഭവിക്കുമെന്ന് ഞങ്ങളോട് പറയൂ. നിന്റെ അടുത്ത വരവിന്റെയും ലോക അവസാനത്തിന്റെയും സമയം സൂചിപ്പിക്കുന്ന അടയാളം എന്താണെന്ന് പറയൂ.
യേശു മറുപടി പറഞ്ഞു,
സൂക്ഷിച്ചിരിക്കുക, ആരും നിങ്ങളെ വഴിതെറ്റിക്കാൻ ഇടകൊടുക്കരുത്. പലരും എന്റെ പേരിൽ വരും, അവർ പറയും ഞാനാണ് ക്രിസ്തു എന്ന്. അവർ പലരെയും വഴിതെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും, യുദ്ധങ്ങളെപ്പറ്റിയുള്ള കഥകളും കേൾക്കും. പക്ഷേ ഭയപ്പെടാതിരിക്കുക, ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കാനുള്ളതാകുന്നു, പക്ഷേ അവസാനം ഇനിയും വിദൂരത്തിൽ തന്നെ. രാജ്യങ്ങൾ അന്യോന്യം പടപൊരുതും, ജനത ജനതയോട് യുദ്ധം ചെയ്യും. കടുത്ത ഭക്ഷ്യക്ഷാമത്തിന്റെ കാലം വരും. പലയിടത്തും ഭൂകമ്പങ്ങളുണ്ടാകും. ഇതൊക്കെ ഒരു പുതുപ്പിറവിയുടെ പ്രാരംഭ വേദനകളാണ്. അപ്പോൾ ജനങ്ങൾ നിങ്ങളോട് മോശമായി പെരുമാറും. അവർ നിങ്ങളെ ഉപദ്രവിക്കുവാൻ ഭരണാധികാരികളെ ഏൽപ്പിച്ചു കൊടുക്കുകയും കൊല്ലുകയും ചെയ്യും. എല്ലാവരും നിങ്ങളെ വെറുക്കും, കാരണം നിങ്ങൾ എന്നിൽ വിശ്വസിച്ചവരാണ്. ആ സമയം പല വിശ്വാസികൾക്കും തങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും. അവർ പരസ്പരം തിരിയുകയും വെറുക്കുകയും ചെയ്യും. പല വ്യാജ പ്രവാചകന്മാരും വരും, അവർ പലരെയും വഴിതെറ്റിക്കും. ലോകത്ത് അധർമ്മം പെരുകും. അതിനാൽ മിക്കവാറും വിശ്വാസികളുടെയും സ്നേഹം തണുത്തുപോകും. പക്ഷേ അവസാനം വരെ അടിയുറച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ദൈവരാജ്യത്തെപ്പറ്റിയുള്ള സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. എല്ലാ രാജ്യങ്ങളിലും സുവിശേഷം പ്രചരിക്കപ്പെടും. പിന്നീട് അന്ത്യമെത്തും. വിനാശത്തിന്റെ ഭീകരതയെപ്പറ്റി പ്രവാചകനായ ദാനിയേൽ പറഞ്ഞിട്ടുണ്ട്, ദൈവാലയത്തിൽ ശൂന്യമാക്കുന്ന മ്ലേച്ഛത നിൽക്കുന്നത് നിങ്ങൾ കാണും. ആ സമയം യഹൂദ്യക്കാർ മലമുകളിലേക്ക് ഓടണം. പുറപ്പുറത്ത് നിൽക്കുന്നവൻ തന്റെ വീട്ടിനുള്ളിൽ കയറി എന്തെങ്കിലും എടുക്കാൻ തുനിയരുത്. വയലിൽ നിൽക്കുന്നവൻ മേലങ്കിക്കായി വീട്ടിൽ വരരുത്. ആ സമയം ഗർഭിണികൾക്കും കൊച്ചു കുട്ടികളുള്ള സ്ത്രീകൾക്കും കഷ്ടം. നിങ്ങളുടെ ഓട്ടം ശീതകാലത്തോ ശബത്ത് ദിവസമോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുക. എന്തെന്നോ, വലിയ ക്ലേശത്തിന്റെ സമയമായിരിക്കും അത്. ലോകാരംഭത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരിതമാണെന്നുണ്ടാവുക. അതിലും മോശമായത് ഒരിക്കലും സംഭവിക്കുകയുമില്ല. ആ ഭീകര സമയം ചെറുതായിരിക്കുമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയം കുറച്ചിട്ടില്ലെങ്കിൽ ഒരുത്തനും അവശേഷിക്കില്ല. എന്നാൽ താൻ തിരഞ്ഞെടുത്തവരെ രക്ഷിക്കാൻ ദൈവം ആ സമയം വെട്ടിച്ചുരുക്കും. ആ സമയം ആരെങ്കിലും ഒരാൾ നിങ്ങളോട് പറഞ്ഞേക്കാം, നോക്കൂ ഇതാ ക്രിസ്തു. മറ്റൊരുത്തൻ പറഞ്ഞേക്കാം, അതാ അവൻ. പക്ഷേ അവരെ വിശ്വസിക്കരുത്. വ്യാജ പ്രവാചകരും വ്യാജ ക്രിസ്തുക്കളും വരികയും മഹത്തായ കർമ്മങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്യും. ദൈവം തെരഞ്ഞെടുത്തവരോടാവും അവരിത് ചെയ്യുക. പറ്റുമെങ്കിൽ അവന്റെ ആളുകളെ വിഡ്ഢികളാക്കുകയാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോൾ ഞാൻ അതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കറിയിപ്പ് തന്നിട്ടുണ്ട്. അതാ ക്രിസ്തു മരുഭൂമിയിൽ എന്ന് ചിലർ നിങ്ങളോട് പറഞ്ഞേക്കാം. പക്ഷേ വിശ്വസിച്ച് യേശുവിനെ കാണാൻ മരുഭൂമിയിലേക്ക് പോകരുത്. വേറൊരുത്തൻ അതാ ക്രിസ്തു മുറിയിൽ എന്നും പറഞ്ഞേക്കാം, പക്ഷേ അതും വിശ്വസിക്കരുത്. മനുഷ്യപുത്രൻ എല്ലാവർക്കും ദൃശ്യനായാണ് വരിക. എല്ലായിടങ്ങളിലും എല്ലാവരും കാണുന്ന രീതിയിൽ ആകാശത്ത് മിന്നൽ പിണർ പോലെ അവൻ വരും. കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നതെവിടെയോ അവിടെ ശവമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നത് പോലെ എല്ലാവരും അറിഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ വരിക. ആ ദിവസങ്ങളുടെ കഷ്ടപ്പാടുകൾ കഴിഞ്ഞ ഉടനെ ഇങ്ങനെ സംഭവിക്കും. സൂര്യൻ ഇരുളും, ചന്ദ്രന് പ്രകാശം കിട്ടുകയില്ല, നക്ഷത്രം ആകാശത്ത് നിന്നും പതിക്കും, ആകാശത്ത് എല്ലാറ്റിനും മാറ്റം വരും. ആ സമയം മനുഷ്യപുത്രന്റെ വരവിനെ കാണിക്കുന്ന അടയാളങ്ങൾ ആകാശത്ത് ദൃശ്യമാകും. ലോകത്തിലെ എല്ലാ ജനതയും നിലവിളിക്കും. മനുഷ്യപുത്രൻ ആകാശത്ത് മേഘങ്ങളിൽ വരുന്നതെല്ലാവരും കാണും. മനുഷ്യപുത്രൻ ശക്തിയോടെയും ഏറെ മഹത്വത്തോടെയും വരും. ഉച്ചത്തിലുള്ള കാഹള ശബ്ദത്തോടെ അവൻ ദൂതന്മാരെ അയക്കും. എല്ലാ ഭാഗത്തുനിന്നും അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൂതന്മാർ വിളിച്ചുകൂട്ടും. അത്തിമരം നമ്മെ പഠിപ്പിക്കുന്ന പാഠമുണ്ടല്ലോ. അത്തിമരക്കൊമ്പുകൾ പച്ചയും മൃദുവുമാവുകയും ഇലകൾ മുളച്ചു തുടങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പറയും, വേനൽ വരവായെന്ന്. അതുപോലെ തന്നെ ഈ സംഗതികൾ സംഭവിക്കുന്നത് കാണുമ്പോൾ സമയം വാതിലിനടുത്തെത്തിയെന്ന് നിങ്ങളും അറിയും. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, ഈ തലമുറയിലെ ജനങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ ഇതൊക്കെ സംഭവിക്കും. ലോകവും ആകാശവും ഭൂമിയും നശിപ്പിക്കപ്പെട്ടേക്കാം, പക്ഷേ എന്റെ വാക്കുകൾ അനശ്വരങ്ങളാണ്. ആ ദിവസമോ സമയമോ ആർക്കുമറിയില്ല, പുത്രനോ ദൂതന്മാർക്കോ അതറിയില്ല, പിതാവിന് മാത്രമേ അറിയൂ. മനുഷ്യപുത്രൻ വരുമ്പോൾ നോഹയുടെ കാലത്തേതുപോലെ തന്നെയായിരിക്കും സംഭവിക്കുക. ആ കാലത്ത് പ്രളയത്തിനു മുമ്പ് ആളുകൾ തിന്നുകയും കുടിക്കുകയുമായിരുന്നു. അവർ വിവാഹം കഴിക്കുകയും മക്കളെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തിരുന്നു. നോഹ പെട്ടകത്തിൽ കയറും വരെ അവരത് തുടർന്നു. സംഭവിക്കുന്നതിനെപ്പറ്റിയൊന്നും അവരറിഞ്ഞിരുന്നില്ല. പക്ഷെ അപ്പോൾ പ്രളയം വന്ന് എല്ലാവരും നശിപ്പിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ വരുമ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. വയലിൽ പണിയുന്ന രണ്ടു പേരിൽ ഒരാളെ ഉപേക്ഷിച്ച് മറ്റേയാളെ എടുത്തുകൊണ്ടുപോകും. ധാന്യം കുത്തുന്ന രണ്ടു സ്ത്രീകളിൽ ഒരുവളെ വിട്ട് മറ്റവളെ എടുത്തുകൊണ്ടുപോകും. അതുകൊണ്ട് എപ്പോഴും തയ്യാറായിരിക്കുക. നിങ്ങളുടെ കർത്താവ് വരുന്ന ദിവസം നിങ്ങൾക്കറിയില്ല. ഇത് ഓർമ്മിക്കുക, കള്ളൻ വരുന്ന സമയം ഉടമസ്ഥൻ അറിയാമെങ്കിൽ അയാൾ അവന്റെ വരവ് കാത്തിരിക്കും. അയാൾ കാവലിരുന്ന് കള്ളനെ തടയും. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കുക. അപ്രതീക്ഷിതമായിരിക്കും മനുഷ്യപുത്രന്റെ വരവ്. ആരാണ് വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ? മറ്റ് ദാസന്മാർക്ക് യഥാസമയം ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ ഒരു ദാസനെ ഏൽപ്പിക്കുന്നു. യജമാനൻ ആ ജോലി വിശ്വാസപൂർവം ഏൽപ്പിക്കുന്ന ദാസൻ ആരാണ്? യജമാനൻ വരുമ്പോൾ ഏൽപ്പിച്ച ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ദാസൻ സന്തോഷിക്കും. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, യജമാനനുള്ളത് മുഴുവൻ പരിപാലിക്കാൻ അയാൾ ആ ദാസനെ നിയോഗിക്കും. എന്നാൽ ആ ദാസൻ ദുഷ്ടനും യജമാനൻ ഉടനെയെങ്ങും മടങ്ങി വരില്ലെന്ന് കരുതുന്നവനുമാണെങ്കിൽ എന്തു സംഭവിക്കും? ആ ദാസൻ അപ്പോൾ മറ്റ് ദാസന്മാരെ മർദ്ദിക്കാൻ തുടങ്ങും. അവൻ തന്റെ ഇഷ്ടക്കാരായ മറ്റ് കുടിയന്മാരോടൊത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യും. അപ്പോൾ അവൻ തയ്യാറായിരിക്കാത്ത സമയം യജമാനൻ വരും. ദാസൻ യജമാനനെ പ്രതീക്ഷിക്കാത്ത സമയമായിരിക്കുമത്. അപ്പോൾ യജമാനൻ ദാസനെ ശിക്ഷിക്കും. യജമാനൻ അവനെ കപടഭക്തിക്കാരുടെ കൂടെ ഇടും. അവിടെ ആളുകൾ കരയുകയും വേദന കൊണ്ട് പല്ലുകടിക്കുകയും ചെയ്യും.